الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين سنهم الله سهودري سهودر الماري السلام عليكم ورحمة الله പഠിച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നാം സൂറത്തുൽ ബഖറയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇസ്ലാമിക ജീവിത വ്യവസ്ഥയുടെ സുന്ദരമായ ആവിഷ്കാരം എങ്ങനെയായിരിക്കണം എന്നാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയത്. ഇസ്ലാം ഒരു തത്വം മാത്രമല്ല, അത് വളരെ സുന്ദരമായ ഒരു പ്രയോഗവൽക്കരണം കൂടിയാണ്. ഇസ്ലാമിൽ അനുഷ്ഠാനങ്ങൾ, ആരാധന കർമ്മങ്ങൾ മാത്രമല്ല, അത് അതിൻ്റെ അടിത്തറയായിരിക്കെ തന്നെ വ്യക്തി, കുടുംബം, സമ്പത്ത്, സമൂഹം, രാഷ്ട്രം, ഭരണം തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകളും ഇസ്ലാം ഉൾക്കൊള്ളുന്നു. അതിൽ സിവിൽ ക്രിമിനൽ നിയമങ്ങളുണ്ട്, യുദ്ധമുണ്ട്, സമാധാനമുണ്ട്, എല്ലാം ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം. ഈ ഒരു ആശയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മൊത്തത്തിൽ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ആയത്തുകൾ പഠിക്കുന്നതോടൊപ്പം പരസ്പര ബന്ധം കൂടി നാം അറിയേണ്ടതുണ്ട്. സൂറത്തുൽ ബഖറയിൽ ഈ കടന്നു പോകുന്ന ഭാഗത്ത് ഒരുപാട് നിയമങ്ങൾ നാം മനസ്സിലാക്കുന്നു. പ്രതിക്രിയ, വസീയത്ത്, വ്രതാനുഷ്ഠാനം, പ്രാർത്ഥന, കൈക്കൂലി, ചന്ദ്രപ്പിറ, യുദ്ധം, ആദരണീയ മാസങ്ങളിൽ യുദ്ധം പാടുണ്ടോ, ഹജ്ജ്, ഉംറ, ഭൗതികന്റെ ജീവിത കാഴ്ചപ്പാട്, സമ്പത്ത് ചെലവഴിക്കേണ്ടത് എങ്ങനെയാണ്, ഹിജ്റ, ജിഹാദ്, മദ്യം, ചൂതാട്ടം, ഇങ്ങനെ വൈവിധ്യപൂർണമായ വിഷയങ്ങളാണ് നാം മനസ്സിലാക്കിയത്. ഒരു മാലയിലെ ചരടറ്റു വീണ മുത്തുമണികൾ പോലെ ഒരു മാലയിൽ തന്നെയാണ് അവ വീണ്ടും കോർത്തെടുക്കേണ്ടത്. അത് തൗഹീദാകുന്ന മാലയാണ്. അള്ളാഹുവിന്റെ ഏകത്വവുമായി ബന്ധിപ്പിച്ച് മനുഷ്യ ജീവിതത്തെ എങ്ങനെ ആവിഷ്കരിക്കാം എന്നതാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലരെങ്കിലും പറയാറുണ്ടല്ലോ, ഖുർആനിൽ വിഷയക്രമമില്ല. സാധാരണ ഗ്രന്ഥങ്ങൾ ഒരു തലക്കെട്ടുണ്ടാവും, അതിന്റെ ചുവട്ടിൽ എല്ലാ വിഷയങ്ങളും പറഞ്ഞ് അടുത്ത തലക്കെട്ട്, അങ്ങനെയാണ്. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല, ആകെപ്പാട് ഒരു ഡിസോർഡർ ആയതുപോലെ ഒരുപക്ഷെ നമുക്ക് തോന്നും. അതിൽ അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഖുർആൻ ജീവിതം പഠിപ്പിക്കുകയാണ്. ഒരു വ്യക്തി തന്റെ ഒരു ദിവസത്തിൽ തന്നെ ഏതൊക്കെ മേഖലകളിൽ ഇടപെടുന്നുണ്ട്, ഇതേപോലെ വ്യത്യസ്ത മേഖലകൾ, ആദ്യം അതിനെക്കുറിച്ചുള്ള ഒരു ഉത്ബോധനം, ബോധവൽക്കരണം, പിന്നെ ഘട്ടം ഘട്ടമായുള്ള അതിൻ്റെ പ്രയോഗവൽക്കരണം, ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് പോകുന്നത്. അഥവാ ഒരു സമൂഹത്തെ വ്യവസ്ഥാപിതമായി സംസ്കരിച്ച് സംസ്കരിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക, ആദർശ സമൂഹമായിട്ട് പരിവർത്തിപ്പിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് നാം മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുൽ ബഖറ ആ നിലയ്ക്ക് എല്ലാ നിയമ വശങ്ങളുടെയും ഒരു ആമുഖം നമുക്ക് നൽകുന്നു. വിശദാംശങ്ങൾ മറ്റ് സൂറകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 220 മുതൽക്കുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم في الدنيا والآخرة ويسألونك عن اليتامى قل إصلاح لهم خير وإن تخالطوهم فإخوانكم والله يعلم المفسد من المصلح ولو شاء الله لأعنتكم إن الله عزيز حكيم ولا تنكح المشركات حتى يؤمن ولأمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتذكرون في الدنيا والآخرة ഇങ്ങനെയാണ് ഈ ആയത്തിന്റെ തുടക്കം തന്നെ. ഇഹത്തിലും പരത്തിലും, അല്ലെങ്കിൽ ഇഹലോകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും. അപ്പൊ ബാക്കി എവിടെ? ഫിദ്ദുനിയാവൽ ആഖിറ, അങ്ങനെ ഒരു സൂക്തം ആരംഭിക്കുമോ? നാം കഴിഞ്ഞ ആയത്തിന്റെ അവസാന വാചകം ഒന്ന് മറിച്ചു നോക്കണം. എന്താ അവസാനിച്ചത്? എങ്ങനെയായിരുന്നു? ലഅല്ലക്കും തതഫക്കറൂൻ എന്നാണ്. അതിന്റെ തുടർച്ചയാണ് ലഅല്ലക്കും തതഫക്കറൂന ഫിദ്ദുനിയാവൽ ആഖിറ. ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. ഫിദ്ദുനിയാവൽ ആഖിറ, ഐഹിക ജീവിതത്തെക്കുറിച്ചും പാരത്രിക ജീവിതത്തെക്കുറിച്ചും. നേരത്തെ ഒരുപാട് നിയമങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. ആ നിയമങ്ങൾ മുൻനിർത്തിയിട്ട് ഇത് പ്രയോഗവൽക്കരിക്കുന്നതാണോ അല്ലയോ ഇഹലോകത്തിനും പരലോകത്തിനും ഗുണകരം? ഈ നിലക്ക് നിങ്ങൾ ചിന്തിക്കണം. ഇഹലോകം തുച്ഛമാണ്, നിസ്സാരമാണ്, ക്ഷണികമാണ്, നൈമിഷികമാണ്. പരലോകം അങ്ങനെയല്ല, അത് അമൂല്യമാണ്, എന്നും നിലനിൽക്കുന്നതാണ്, അനന്തമായ അനുഗ്രഹങ്ങളാണ്. ഈ ലോകം അല്പനാളത്തെ പരീക്ഷണമാണ്, പരലോകമോ നിത്യശാശ്വതമായ പ്രതിഫലമാണ്. ഇതൊക്കെ മുൻനിർത്തിയിട്ട് ഈ നിയമങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതാണ് ലഅല്ലകും തതഫക്കറൂന ഫിദ്ദുനിയാ വൽ ആഖിറ, നിങ്ങൾ ഇഹപര ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി. അത്രേ, രണ്ടും താരതമ്യം ചെയ്തിട്ട് ഏതിന് മുൻഗണന കൊടുക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി കൂടിയാണ് ഈ നിയമങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് പടച്ച തമ്പുരാൻ പറഞ്ഞു വെക്കുന്നത്. ഇനി 220-ാമത്തെ ആയത്തില് മുഖ്യ വിഷയം എന്താണ്? അനാഥ സംരക്ഷണമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു മുഖ്യ വിഷയം എന്ന് തന്നെ പറയാം, അനാഥ സംരക്ഷണം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ ചില പരാമർശങ്ങൾ അവതരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതിനെ തുടർന്ന് അവർ വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. വയസ്അലൂനക അനിൽ യതാമ, സഅല യസ്അലു ചോദിച്ചു. വയസ്അലൂനക, താങ്കളോട് അവർ ചോദിക്കുന്നുവല്ലോ. അനിൽ യതാമ, അനാഥ മക്കളെ കുറിച്ച്. യസ്അലൂനക എത്രാമത്തെ തവണയാണ് ഇപ്പൊ ആവർത്തിക്കുന്നത്? ആദ്യം വന്നത് യസ്അലൂനക അനിൽ അഹില്ലയാണ്. പിന്നെ രണ്ട് തവണ ഒരേ വിഷയത്തിൽ യസ്അലൂനക ആവർത്തിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? യസ്അലൂനക മാദാ യുൻഫിഖൂൻ. അപ്പൊ രണ്ടും ഒന്നും മൂന്ന് തവണയായി. പിന്നെ നമ്മൾ അവസാനം പഠിച്ചത് യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ അല്ലെ. അപ്പൊ നാല് യസ്അലൂനക പഠിച്ചു, ഇത് അഞ്ചാമത്തേതാണ്. യസ്അലൂനക ഖുർആനിൽ എത്ര വരുന്നുണ്ട് എന്ന് എണ്ണി നോക്കുന്നത് നല്ലതാണ്. അവർ നിന്നോട് ചോദിക്കുന്നുവല്ലോ. അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ശരിക്കും ഒരു വിഷയത്തെ അള്ളാഹു ലൈവായിട്ട് ഇടപെടും പോലെയാണത്. നമ്മുടെ ടി വിക്കാർ പറയുന്നത് കേൾക്കാറില്ലേ, ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കും പോലെ അള്ളാഹു സുബ്ഹാനഹു തആല നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ, താങ്കളോട് അവർ ചോദിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ, അതിനൊരു മറുപടി പറഞ്ഞു കൊടുക്കൂ എന്ന് പറയാം. വയസ്അലൂനക അനിൽ യതാമ, അനാഥരുടെ കാര്യത്തിൽ അവർ താങ്കളോട് ചോദിക്കണം. അനാഥരെ കുറിച്ച് നേരത്തെ വന്നിട്ടുണ്ടോ? 115-ൽ വന്നിരുന്നു. സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തില് അനാഥകളും ആ സമ്പത്തിന്റെ ദാനധർമ്മങ്ങളുടെ അവകാശികളാണ് എന്ന കൂട്ടത്തിൽ എണ്ണി പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 115. അനാഥ സംരക്ഷണത്തിന്റെ പ്രാധാന്യം, അതിന്റെ ഗൗരവം ഖുർആനും ഹദീസും നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവരുടെ ധനം അന്യായമായി തിന്നുന്നത് തീ തിന്നുന്നതിന് തുല്യമാണ്. സൂറത്തുൽ നിസാഇലെ പരാമർശമാണ്. അതേപോലെ വലാ തഖ്റബു മാലൽ യതീം, നിങ്ങൾ അനാഥയുടെ മുതലിനോട് സമ്പത്തിനോട് അന്യായമായി അടുത്തു പോകരുത് എന്ന് വളരെ കർശനമായിട്ട് താക്കീതിട്ടുണ്ട്. ഇതൊക്കെ കൂടി കേട്ടപ്പോ വിശ്വാസികൾക്ക് ബേജാറായി. പടച്ചോനെ, ഇനി എന്ത് ചെയ്യും? അങ്ങനെ അവരെന്ത് ചെയ്തു എന്നറിയോ? വാപ്പ മരിച്ചു പോയ മക്കളുടെ സമ്പത്ത് സംരക്ഷിക്കുന്ന കൊച്ചാപ്പയും മൂത്താപ്പയൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അവര് രണ്ട് കണക്ക് വെക്കാൻ തുടങ്ങി. ഒരേ ബിസിനസ് ആണെങ്കിലും അവരുടെ കണക്ക് വേറെ, അവരുടെ സ്വത്തുക്കൾ വേറെ തന്നെ കൈകാര്യം ചെയ്തു. അവർക്ക് വേണ്ടി വീട്ടിൽ പ്രത്യേകം പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. അവരുടെ ഭക്ഷണം ബാക്കി വന്നാൽ കഴിക്കാൻ പറ്റുമോ? അല്ലെ, അനാഥയുടെ സ്വത്തല്ലേ, അതെങ്ങനെ കഴിക്കും? ആ കാര്യത്തിൽ പ്രശ്നമായി. ഇങ്ങനെ പ്രായോഗികമായിട്ട് ഒരുപാട് പ്രയാസമുള്ള അവസ്ഥയിൽ അവർ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വയസ്തലൂന് കാലിൽ എത്താമ വീണ്ടും അവര് അനാഥ സംരക്ഷണത്തെ കുറിച്ച് ചോദിക്കുന്നത്. എന്താണ് ഇസ്ലാമിക കാഴ്ചപ്പാട്? അവരുടെ വ്യക്തിത്വം പരിഗണിക്കണം, അവരെ ചൂഷണം ചെയ്യരുത്, അവരുടെ സാമൂഹിക പദവി അവർക്ക് അനുവദിച്ചു കൊടുക്കണം, അവരെ സ്വാശ്രയത്വമുള്ളവരാക്കണം, അവർക്ക് സുരക്ഷിതത്വ ബോധം നൽകണം. വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ നൽകിയിട്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരണം. ഇതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും ചുരുക്കി പറയാണ്, കുൽ, അവരോട് പറഞ്ഞു കൊടുക്കൂ, ഇസ്ലാഹുൽ ലഹും ഖൈർ. ഇസ്ലാഹ് എന്താണോ അവർക്ക് ഏറ്റവും നല്ലത്, അത് ഇസ്ലാഹുൻ ലഹും, അവരോട് ഇസ്ലാഹോടുകൂടി വർത്തിക്കുക എന്നതാണ് ഖൈർ, ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. എങ്ങനെ വർത്തിക്കുന്നതാണോ അവർക്ക് ഗുണകരം, അങ്ങനെ വർത്തിക്കലാണ് ഉത്തമം. അഥവാ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്നർത്ഥം. ഇസ്ലാഹ് എന്ന് പറയുമ്പോൾ നന്നാക്കലാണ്, ഒന്നിനെ ശുദ്ധി ചെയ്തെടുക്കലാണ്. ഗുണകരമായത്, നന്മയുള്ളത്, സംസ്കൃതമായത്, നന്നായി വർത്തിക്കൽ എന്നൊക്കെ നമുക്ക് ഇസ്ലാഹ് എന്ന വാക്കിനർത്ഥം പറയാം. അപ്പൊ അവരുടെ സമ്പത്തും അവരുടെ ഭക്ഷണവും ഒക്കെ വേറെയാക്കുന്നതാണ് നല്ലത്, അതാണ് സൂക്ഷ്മത എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അതിൽ നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ അങ്ങനെയാവട്ടെ. ഇനി നിങ്ങളുടെ സമ്പത്തിനോട് ചേർത്തുകൊണ്ട് അവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യലാണ് നല്ലതെങ്കിൽ അങ്ങനെയാവട്ടെ. വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു മറുപടിയാണത്. നിങ്ങൾക്കറിയാലോ, അവർ നിങ്ങളുടെ മക്കൾ തന്നെയല്ലേ, അതിനാൽ അവരോട് ഗുണകാംക്ഷയോടുകൂടി വർത്തിക്കണം. എന്നിട്ട് പറഞ്ഞു, വ ഇൻ തുഹാലിത്തുഹും ഫ ഇഖ്വാനുക്കും ഖാലത്ത യുഹാലിത്തു ഇടകലർത്തി. മലയാളവും അത് തന്നെയാണ്, കലത്തുക, ഖലത്തുക, ഖാലത്ത, കലത്തി എന്നാണ്. വ ഇൻ തുഹാലിത്തു, നിങ്ങൾ കലർത്തുകയാണെങ്കിൽ, ഇടകലർത്തുകയാണെങ്കിൽ, ഹും അവരെ, ഫ ഇഖ്വാനുക്കും, അപ്പോ അവർ നിങ്ങളുടെ സഹോദരങ്ങളാണല്ലോ, അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണല്ലോ, അതിനാൽ നിങ്ങൾക്ക് പരസ്പരം സമ്പത്ത് ഒരുമിപ്പിച്ചുകൊണ്ട് പ്രത്യേകം അങ്ങനെ കണക്ക് സൂക്ഷിക്കേണ്ടതില്ലാതെ തന്നെ മാന്യമായ രൂപത്തിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ്. പക്ഷെ എന്ത് വേണം? ഗുണകാംക്ഷ വേണം, സൂക്ഷ്മത വേണം. വഇൻ തുഹാലിത്തൂഹും ഫഇഖ്വാനുക്കും, ഒരേ വീട്ടിൽ തന്നെ സുഖദുഃഖങ്ങൾ പങ്കുവെച്ചാണ് ആ മക്കളും നിങ്ങളും കഴിയുന്നതെങ്കിൽ അങ്ങനെയാവട്ടെ. വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ്. എന്നിട്ട് പഠിച്ചവൻ താക്കീത് ചെയ്യാണ്, എന്നാൽ പഠിച്ചവൻ അറിയാട്ടോ, എന്തറിയാം? വല്ലാഹു യഅലമു, അള്ളാഹു അറിയുന്നുണ്ട്. അൽ മുഫ്സിദ, കുഴപ്പക്കാരെ കുറിച്ച് പഠിച്ചോന്നറിയാം. മിനൽ മുസ്ലിഹ്, നന്മ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് കുഴപ്പക്കാർ ആരാണ് എന്ന് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം എന്നുകൂടി അവിടെ ചേർത്ത് പറയാൻ. ചൂഷണം സംഭവിക്കരുത്, നന്മ ഉദ്ദേശിച്ചാണോ ഇത് ചെയ്യുന്നത് അല്ലയോ എന്നത് അള്ളാഹുവിനറിയാം. അങ്ങനെയുണ്ടല്ലോ, ചെറുപ്പത്തില് വാപ്പ മരിച്ച മക്കളാണ്, അങ്ങനെ കൊച്ചാപ്പയോ മൂത്താപ്പയോ അവരുടെ കാര്യം ഏറ്റെടുത്തു. മക്കള് മുതിർന്നു വന്നപ്പോ ചോദിക്കുമല്ലോ, അല്ല മൂത്താപ്പ, വാപ്പയുടെ സ്വത്ത് വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ കണ്ണുരുട്ടി കാണിക്കാണ്, ആഹാ, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും വലുതായത്, അല്ലെ, നിന്നെ പോറ്റി വളർത്തിയിട്ട് പഠിപ്പിച്ച് വലുതാക്കിയിട്ട് ഇപ്പൊ ചോദ്യം ചെയ്യണം എന്ന് പറയുമ്പോ ആകെ ബേജാറാവും. അങ്ങനെയല്ലല്ലോ, ആധാരത്തിൽ തിരുത്തൽ വരുത്തിയോ, എന്താ സംഭവിച്ചത്, മക്കളുടെ പേരിൽ ഇപ്പൊ ഒന്നുമില്ല. അങ്ങനെ സംഭവിക്കരുതല്ലോ. അതിനാൽ വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം. വലൗ ഷാ അല്ലാഹു ലഅനതകും, എന്നിട്ട് അല്ലാഹു പറയാം, വലൗ ഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ല അനത്തക്കും, അനത്ത എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിച്ചു എന്നാണ്. അനത്ത് എന്ന വാക്കിന് ബുദ്ധിമുട്ട്, പ്രയാസം എന്നൊക്കെയാണ് അർത്ഥം. തീർച്ചയായും അവൻ നിങ്ങളെ പ്രയാസപ്പെടുത്തിയനെ എന്ന് പറഞ്ഞാല് ഞെരുക്കിക്കളഞ്ഞേനെ നിങ്ങളെ. രണ്ട് സമ്പത്തും വെവ്വേറെ കൈകാര്യം ചെയ്യണം, ഒരു കാരണവശാലും പരസ്പരം അവ കലരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രായോഗികമായി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പടച്ച നമ്പുരാന് കഴിയാത്തത് കൊണ്ടൊന്നും അല്ലല്ലോ. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ അങ്ങനെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പടച്ച തമ്പുരാൻ പ്രകടിപ്പിക്കുന്ന ആ ഒരു മാന്യതയുണ്ടല്ലോ, ആ ഒരു വിശ്വസ്തതയുണ്ടല്ലോ, അത് നിങ്ങളും കാത്തു സൂക്ഷിക്കണം. അതാണ് വലോ ഷാ അല്ലാഹുല അനതക്കും, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അനാഥ മക്കളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തില് നിങ്ങളെ പ്രയാസപ്പെടുത്താൻ പഠിച്ചവന് കഴിയായിരുന്നു, അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് ആ മാന്യത നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഇന്നല്ലാഹു അസീസുൻ ഹക്കീം, അള്ളാഹു സുബ്ഹാനഹു വതആല നിയമങ്ങൾ സംവിധാനിക്കുന്നത് നടപ്പിലാകാൻ വേണ്ടിയാണ്, ചൂഷണം ചെയ്യപ്പെടാൻ വേണ്ടിയല്ല. അവൻ ഇസ്സത്തുള്ള പ്രതാപവാനാണ്, പ്രതാപവാനായ യുക്തിജ്ഞനാകുന്നു അള്ളാഹു. അതുകൊണ്ട് അവന്റെ നിയമങ്ങളെ മറികടക്കാൻ ശ്രമിക്കരുത് എന്നാണ് ഇവിടെ അള്ളാഹു താല ഉണർത്തുന്നത്. അനാഥ സംരക്ഷണത്തിന്റെ വേറിട്ട ഒരു മുഖം, യഥാർത്ഥത്തിൽ അനാഥ മക്കളെ നമ്മുടെ വീടുകളിലാണ് സംരക്ഷിക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ തന്നെ മക്കൾ വളർന്നിരുന്നില്ലേ? നമ്മുടെ കാലത്ത് എന്താ സംഭവിച്ചത്? നമ്മൾ പ്രത്യേക യത്തീംഖാനകൾ സംവിധാനിച്ചിട്ട് വാപ്പയെ നഷ്ടപ്പെട്ട കുട്ടിക്ക് ഉമ്മയും ഇല്ലാതെയാവുകയാണ്, ഉമ്മയുടെ തണലിൽ കഴിയാൻ അവസരം കൊടുക്കണ്ടേ? അതും ഇല്ലാതെയാവുകയാണ് യഥാർത്ഥത്തിൽ അനാഥശാലകളിലേക്ക് മക്കൾ എത്തുമ്പോൾ. അത് വലിയൊരു സേവനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയത്ത് മക്കളെ കുടുംബത്തിൽ തന്നെ കഴിയാൻ അവസരം നൽകിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു രീതിയായിരിക്കും ഏറെ അഭികാമ്യം എന്നുകൂടി നമുക്കിവിടെ മനസ്സിലാക്കാം. തുടർന്ന് അല്ലാഹു തആല 221 മുതൽ ഉള്ള ആയത്തുകളില് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട സുപ്രധാന നിയമങ്ങളാണ് അവതരിപ്പിക്കുന്നത്. 221 242 വരെ 22 ആയത്തുകളിലായിട്ട് ഈ വിഷയം പരന്നു കിടക്കുകയാണ്. എന്തൊക്കെയാ വരാൻ പോകുന്നത്? ആദർശ വിവാഹം, അതുപോലെ ആർത്തവകാലം, അതിന്റെ വിധി, ശബദം, പിന്നെ ഈലാഖ്, തൊലാഖ്, ഭാര്യയുടെ താല്പര്യപ്രകാരമുള്ള വിവാഹമോചനം, മുലകുടി, ഇദ്ദ, അതുപോലെ വിധവാ വിവാഹം, വിവാഹ മൂല്യം, ജീവനാംശം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാനപരമായ ദാമ്പത്യ കുടുംബ നിയമങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കുടുംബത്തിന്റെ അടിത്തറ എന്നത് ദാമ്പത്യമാണ്. ദാമ്പത്യത്തിലൂടെയാണ് കുടുംബം രൂപപ്പെട്ടു വരേണ്ടത് എന്നതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. ഇന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. എന്താണ്? വിവാഹിതയാകാത്ത സ്ത്രീകൾക്കും ഗർഭധാരണം അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ കൃത്രിമ ഗർഭധാരണത്തിലൂടെ ഇപ്പോ പിതാവ് ആരെന്നറിയാത്ത ആളുകൾക്ക് അങ്ങനെയുള്ള മക്കൾ ഉണ്ടാവുമല്ലോ, അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാമില് മനുഷ്യ തലമുറ ഏറ്റവും സംസ്കൃതമായ രൂപത്തിലായിരിക്കണം രൂപപ്പെടേണ്ടത്. പിതാവ് ആരെന്നറിയാത്ത മക്കൾ ഉണ്ടാവുക, അങ്ങനെ ഒരു നിയമം ഇന്ന് പത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ വല്ലാത്ത ഒരു അരാജകത്വം, ആരോടും ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു തലമുറ രൂപപ്പെട്ടു വരും. അതിനാൽ കുടുംബത്തിന്റെ അടിത്തറ ദാമ്പത്യമാണ്. മാത്രമല്ല, ആ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന അടിത്തറ ആദർശവുമാണ്. വിവാഹം എന്ന് പറയുമ്പോൾ അതൊരു ശാരീരിക ആവശ്യ പൂർത്തീകരണം മാത്രമല്ലല്ലോ, സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമായ കുടുംബത്തെ കെട്ടിപ്പടുക്കാനുള്ള പരസ്പര കരാറാണ് യഥാർത്ഥത്തില് വിവാഹം എന്ന് പറയുന്നത്. സുഭദ്രമായ, സമാധാനപൂർണമായ, സംതൃപ്തിദായകമായ, സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കണം. അങ്ങനെയുള്ളൊരു സമൂഹമാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ അതിന് ആദർശ വിശുദ്ധി അതിന്റെ അടിത്തറയാണ്. ദമ്പതികൾക്കിടയിൽ അതുകൊണ്ട് തന്നെ ആദർശ പൊരുത്തം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്താ സംഭവിക്കാം? ഏകദൈവത്വവും ബഹുദൈവത്വവും ഒരു താരതമ്യവും ഇല്ലാത്ത രണ്ട് ജീവിതശൈലിയാണ്. ഇസ്ലാമും ജാഹിലിയത്തും രണ്ടും രണ്ടാണ്. ഈമാനും കുഫറും രണ്ട് വഴിക്കാണ് സഞ്ചരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വിശ്വാസി, ഒരു മനുഷ്യന് പകുതി മുസ്ലിമും പകുതി മുശ്രിക്കും ആയിട്ട് ജീവിക്കാൻ പറ്റുമോ? അത് സാധ്യമല്ലല്ലോ. അത് സാധ്യമല്ലാത്ത പോലെ തന്നെ ഒരു കുടുംബത്തിനും അങ്ങനെ ആകാൻ കഴിയില്ല. ഒരാള് മുഅ്മിനും മറ്റാള് മുശ്രിക്കും, ഇങ്ങനെ ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി രണ്ട് പാർട്ടിക്കാരാണെന്ന് കരുതാം, ഭൗതികമായ രണ്ട് പാർട്ടികളാണെന്ന് കരുതാം. ഇലക്ഷനൊക്കെ വരുമ്പോൾ ആ വീട്ടിൽ തല്ലുകൊടുത്തായിരിക്കും അല്ലെ. മാനസിക പൊരുത്തത്തിൽ വളരെ പ്രധാനമാണ് ആദർശ പൊരുത്തം എന്നതാണ്. അതിനാൽ സ്വർഗം ലക്ഷ്യമാക്കുന്ന കുടുംബത്തിന് പല വഴികൾ സ്വീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു തആല ആദർശ പൊരുത്തം ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറയായിട്ട് പഠിപ്പിക്കുന്നത്. വലാ തങ്കിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന്ന, നകഹ യൻകിഹു, വിവാഹം ചെയ്തു കൊടുത്തു. വലാ തങ്കിഹു, നിങ്ങൾ വിവാഹം ചെയ്യരുത്, നകഹ, വിവാഹം ചെയ്തു. വലാ തങ്കിഹു, നിങ്ങൾ വിവാഹം കഴിക്കരുത്, അൽ മുശ്രികാത്തി, ബഹുദൈവ വിശ്വാസിനികളെ, ഹത്താ യുഅ്മിന്ന, അവർ വിശ്വസിക്കുന്നത് വരെ, അവർ ഈമാൻ സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ബഹുദൈവ വിശ്വാസികളെ, വിശ്വാസിനികളായ സ്ത്രീകളെ വിവാഹം കഴിക്കരുത് എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഇത് ജാതീയമോ വംശീയമോ ആയ വിഷയമല്ല, ആദർശപരമാണ്. ഹത്താ യുഅ്മിന്ന, എപ്പോ വിശ്വസിക്കുന്നോ അപ്പൊ നിങ്ങൾക്ക് അവർ ഹലാലാകും എന്നാണ് ഒരു ഉദ്ദേശം. ഫൽഫർ ബിദാത്തിദ്ദീൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശദീകരിച്ചല്ലോ, ദീനിന് മുൻഗണന നൽകിയിട്ട് വിജയം വരിക്കണം. നിങ്ങൾ സമ്പത്ത്, സൗന്ദര്യം, കുലമഹിമ ഇതിന്റെ പേരിലൊക്കെ കല്യാണങ്ങൾ നടക്കാറുണ്ട്, പക്ഷെ നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. വലാ തങ്കിഹോ, നിങ്ങൾ വിവാഹം കഴിക്കരുത്, അൽ മുശ്രികാത്തി, ബഹുദൈവ വിശ്വാസിനികളെ അല്ലെങ്കിൽ അവിശ്വാസിനികളെ, ഹത്താ യുഅ്മിന്ന, അവർ വിശ്വാസം സ്വീകരിക്കുന്നത് വരെ. എന്നിട്ട് പറയാണ്, വല അമത്തും മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക, വല അമത്തുൻ, അമത്ത് അടിമ സ്ത്രീയാണ്, അബ്ദ് അടിമയായ പുരുഷനാണ്. വല അമത്തുൻ, അടിമ സ്ത്രീ, ല തീർച്ചയായും ഒരു അടിമ സ്ത്രീയാണ്, മുഅ്മിനത്തുൻ വിശ്വാസിനിയായ അടിമ സ്ത്രീയാണ്, ഖൈറുൻ ഉത്തമം, മിൻ മുശ്രിക്കത്തിൻ ഒരു അവിശ്വാസിനിയെക്കാളും അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിനിയെക്കാളും. വലൗ അജബത്സ്കും, വലൗ ആണെങ്കിലും, അജബത്സ് അവൾ കൗതുകം ജനിപ്പിച്ചാലും അവൾ നിങ്ങളെ ആകർഷിച്ചാലും നിങ്ങൾക്ക് അവരിൽ ആശ്ചര്യം തോന്നിയാലും, അജബത്സ്കും നിങ്ങൾക്ക് അവരിൽ വല്ലാത്ത അജബ് ഉള്ളതായിട്ട് തോന്നിയാൽ പോലും അങ്ങനെ ചെയ്യരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് പറയുന്നത്. എന്നിട്ട് തിരിച്ചു പറയുന്നു, എന്താണ്, വലാ തുങ്കിഹുൽ മുശ്രിക്കീന, അങ്കഹ യുങ്കിഹു, വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ്. നിക്കാഹ് നടക്കുമ്പോ അങ്കഹ് തുക്ക, ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരുന്നു എന്നല്ലേ പറയാം. വലാ തുങ്കിഹു, നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കരുത്, അൽ മുശ്രിക്കീന, ആർക്ക്, ബഹുദൈവ വിശ്വാസികൾക്ക്. ആരെ വിവാഹം ചെയ്തു കൊടുക്കരുത് അതവിടെ പറയുന്നില്ല, പക്ഷെ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സ്ത്രീകളെ, നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ ബഹുദൈവാരാധകർക്ക് വിവാഹം ചെയ്തു കൊടുക്കരുത്, അല്ലെങ്കിൽ അവിശ്വാസികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കരുത്. ഹത്താ യുഅ്മിനു, അവർ വിശ്വസിക്കുന്നത് വരെ, അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ അവർക്ക് നിങ്ങളുടെ പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യരുത്. എന്നിട്ട് പറയാണ്, വല അബ്ദും മുഅ്മിനും, അബ്ദ് അടിമ പുരുഷൻ, വല അബ്ദുൻ ഒരു അടിമ, മുഅ്മിനും വിശ്വാസിയായ അടിമ, ഖൈറുൻ ഉത്തമനാണ്, മിൻ മുശ്രിക്കിൻ അവിശ്വാസിയേക്കാൾ, വലൗ അജബക്കും അയാൾ നിങ്ങളെ എത്ര തന്നെ അത്ഭുതപ്പെടുത്തിയാലും, അയാളുടെ സൗന്ദര്യമോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ നിങ്ങളിൽ കൗതുകം ജനിപ്പിച്ചാൽ പോലും, നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ ഒരു അവിശ്വാസിക്ക് വിവാഹം ചെയ്തു കൊടുക്കരുത് എന്ന് അല്ലാഹു തആല വീണ്ടും ചേർത്ത് പറയാം. എന്ന് പറഞ്ഞ ഒരു വശത്ത് സമ്പത്തും സൗന്ദര്യവും സ്ഥാനമാനങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ, പക്ഷെ അയാൾ ബഹുദൈവ വിശ്വാസിയാണ്. അതേസമയം മറുവശത്ത് ഒരുപക്ഷെ ഒരു അടിമ, അയാൾ ദരിദ്രനാണ് അല്ലെങ്കിൽ വിരൂപിയാണ്, അത്ര സുന്ദരനൊന്നുമല്ല ആ നിലക്കുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, പക്ഷെ അയാൾ വിശ്വാസിയാണ്. അവിടെ എന്തിനു മുൻഗണന കൊടുക്കണം? ആദർശത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. അപ്പൊ സത്യവിശ്വാസിയാണെങ്കിൽ, അടിമയാണെങ്കിൽ പോലും അതാണ് നിങ്ങൾക്ക് ഉത്തമം, കാരണം ആദർശ പൊരുത്തം ഉണ്ടാവും, അല്ലെങ്കിൽ അത് ഉണ്ടാവുകയില്ല എന്നാണ് അല്ലാഹു തആല ഇവിടെ ഉണർത്തുന്നത് എന്നാണ്. ഇവിടെ വേറൊരു ചർച്ച കൂടിയുണ്ട്. എന്താണ് ചർച്ച? മുഅ്മിന്, മുശ്രിഖ് എന്നീ രണ്ട് പ്രയോഗങ്ങൾ ഇവിടെ വന്നല്ലോ അല്ലെ. മുഅ്മിൻ, മുശ്രിഖ്, സാധാരണഗതിയില് മുഅ്മിൻ എന്നതിന്റെ വിപരീതമായിട്ട് കാഫിർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ മുശ്രിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ മുശ്രിക്ക് പ്രയോഗിച്ചത് വിശ്വാസി അവിശ്വാസി എന്ന അർത്ഥത്തിലാണ്. മുഅ്മിൻ വിശ്വാസിയാണ് എങ്കിൽ മുശ്രിക്ക് അവിശ്വാസിയാണ് എന്ന് മനസ്സിലാക്കണം. മുശ്രിക്ക് എന്നത് ഖുർആൻ സാധാരണ ഉപയോഗിക്കുന്നത് അറേബ്യയിലെ വിഗ്രഹാരാധകരെ കുറിച്ചാണ്. അറേബ്യയിലെ വിഗ്രഹാരാധകർ, ഉദാഹരണത്തിന് മക്ക മുശ്രിക്കുകൾ, അവരെ കുറിച്ചൊക്കെയാണ് മുശ്രിക്ക് എന്ന് പൊതുവെ പ്രയോഗിച്ചു കാണുന്നത്. അല്ലാത്ത ആളുകളെ, അങ്ങനെ അല്ലാത്ത അവിശ്വാസികളെ അഹ്ലുൽ കിതാബ് അല്ലെങ്കിൽ മജൂസ് അതുപോലെ സാബി ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെ വേദക്കാരല്ലാത്ത അവിശ്വാസികളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇവിടെ മുശ്രിക്ക് കൊണ്ട് ഉദ്ദേശം വേദക്കാരല്ലാത്ത അവിശ്വാസികൾ. ഇങ്ങനെ പറയാൻ എന്താ കാരണം? വേദക്കാരിലെ സ്ത്രീകളെ വിവാഹം ചെയ്യാമെന്ന് സൂറത്തുൽ മാഇദ 5 പറയുന്നുണ്ട്. വേദക്കാരായ സ്ത്രീകളെ വിവാഹം ചെയ്യൽ സത്യവിശ്വാസികൾക്ക് അനുവദനീയമാണ്. വേദം നൽകപ്പെട്ടിട്ടുള്ള സമൂഹത്തിലെ പതിവ്രതകളായ സ്ത്രീകളെ വിവാഹം ചെയ്യൽ അനുവാദമുണ്ട്. ജൂത ക്രൈസ്തവർ അടിസ്ഥാനപരമായിട്ട് അവർ അസലിൽ എന്താണ്? ഏകദൈവ വിശ്വാസികളാണ്, വേദവാഹകരാണ് എന്നതാണ് അത് ആ അനുവാദത്തിന്റെ ഒരു ആധാരമായിട്ട് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് അങ്ങനെയാണല്ലോ, അവർ ഏകദൈവ വിശ്വാസികളും വേദവാഹകരുമാണ്. പിന്നീട് വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല വേദക്കാരെ വിവാഹം കഴിക്കല്. അത് അനഭിലഷണീയമാണ്, കറാഹത്താണ് എന്നാണ് പൊതുവെയുള്ള വീക്ഷണം. അങ്ങനെയാണ് ഇസ്ലാമിലെ ശരീഅത്ത് വിധിക്കുന്നത്. ഉമർ റളിയല്ലാഹു ഇത്തരം വിവാഹങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് പ്രകടമായി തന്നെ. അതേസമയത്ത് മുസ്ലിം സ്ത്രീകളെ വേദക്കാർക്ക് വിവാഹം ചെയ്യാൻ അനുവാദവുമില്ല, അവരിലെ സ്ത്രീകളെ മുസ്ലിങ്ങൾക്ക് വിവാഹം ചെയ്യാനേ അനുവാദമുള്ളൂ എന്ന ഒരു നിബന്ധനയുണ്ട്. അപ്പൊ ഇവിടെ ഖുർആൻ വ്യാഖ്യാതാക്കള് മുശ്രിക്ക് മുശ്രിക്കത്ത് എന്ന് പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ബഹുദൈവ വിശ്വാസികളായ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് വളരെ അടിസ്ഥാനപരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയത്ത് ഇന്ന് നമ്മുടെ കാലത്ത് മിശ്രവിവാഹം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെ. സഹിഷ്ണുതയാണ്, സമഭാവനയാണ്, വിശാല വീക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അനുവദിക്കാത്ത ഇസ്ലാം സങ്കുചിതമാണ് എന്ന് ചിലര് വാദിച്ചുകൊണ്ടിരിക്കണം. യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതം എന്നത് ഒരു കച്ചവടം പോലുള്ള ഒരു കൂട്ടു സംരംഭം അല്ലല്ലോ. കച്ചവടത്തിൽ സാമ്പത്തിക ഇടപാട് മാത്രമേ വരുന്നുള്ളൂ, അയാളുടെ വ്യക്തി ജീവിതമോ കുടുംബ ജീവിതമോ നിലപാടോ ഒന്നും വിഷയമല്ല. ജീവിത പങ്കാളിത്തം ബിസിനസ് പങ്കാളിത്തം പോലെയല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അത് രണ്ടും രണ്ടാണ്. കാരണം ജീവിതം എന്നത് വളരെ മഹത്തരമായ ഒരു അനുഷ്ഠാനമാണ്, ഒരു ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിനാൽ താൻ വിശ്വസിക്കുന്ന ആദർശം അനുസരിച്ചുള്ള ഒരാളെ തനിക്ക് കിട്ടണം എന്നൊരാൾ ആഗ്രഹിക്കുന്നത് അസഹിഷ്ണുതയാണോ? അങ്ങനെയാവുന്നില്ലല്ലോ, അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ യഥാർത്ഥത്തിൽ എവിടെ എത്തിക്കാം? അല്ലാഹു തആല തുറന്നു പറയുന്ന കാര്യം ഉലാഇക യദ്ഊന ഇലൻ നാർ എന്നാണ്. ഉലാഇക അക്കൂട്ടർ, ഇത്തരത്തിലുള്ള ബഹുദൈവാരാധകരായ അവിശ്വാസികളായ ആളുകൾ, യദ്ഊന ദഅ യദ്ഊ അവർ വിളിക്കുന്നു, ക്ഷണിക്കുന്നു, ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു, ഇലൻ നാർ നരകത്തിന്റെ വഴിയിലേക്കാണ് അവർ മനുഷ്യനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാഹു അല്ലാഹു ആകട്ടെ, യദ്ഊ അവൻ വിളിക്കുന്നു, ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇദ്നി, ഇലൽ ജന്ന സ്വർഗത്തിലേക്ക്, വൽ മഗ്ഫിറ പാപമുക്തിയിലേക്ക്, ബിഇദ്നിഹി തന്റെ അനുമതിയോടുകൂടി. പടച്ചതമ്പുരാൻ അവന്റെ തീരുമാനത്തിന്റെ ഭാഗമായി അവന്റെ പൊരുത്തത്തോടു കൂടിയിട്ട് സ്വർഗത്തിലേക്കും മഗ്ഫിറത്തിലേക്കുമാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതാണ് നല്ലത് എന്ന് തീരുമാനിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ബോധ്യപ്പെടുന്നത്. അപ്പൊ രണ്ടും രണ്ട് മാർഗമാണ്, രണ്ട് ലക്ഷ്യമാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുക. വയുബയ്യിനു ആയാത്തിഹി, അവൻ അവന്റെ സൂക്തങ്ങളെ വിശദീകരിക്കുന്നു, ലിന്നാസ് ജനങ്ങൾക്ക്, ലഅല്ലഹും യതദക്കറൂൻ അവർ ചിന്തിച്ച് ഉത്ബുദ്ധരാകാൻ വേണ്ടിയിട്ട്. കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ വേണ്ടിയാണ് ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പൊ പടച്ച നമ്പുരാൻ മനുഷ്യനെ ഖലീഫയായിട്ടാണ് ഭൂമിയിലേക്ക് അയച്ചത് എന്ന് നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ആ ഖിലാഫത്തിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന്റെ അടിത്തറയാണ് സമൂഹത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന നിലക്ക് ഈ കുടുംബത്തെ ആദർശ വിശുദ്ധിയുള്ളത് ആക്കി മാറ്റുക എന്നത്. അത് വളരെ പ്രധാനമാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കാം. വലാ തൻകിഹു, നിങ്ങൾ വിവാഹം കഴിക്കരുത്, അൽ മുശ്രിക്കാത്തി, ബഹുദൈവ വിശ്വാസിനികളെ അല്ലെങ്കിൽ അവിശ്വാസിനികളെ. ഹത്തായു മിന്ന, ആ സ്ത്രീകൾ വിശ്വസിക്കുന്നതുവരെ, സത്യവിശ്വാസം കൈക്കൊള്ളുന്നതുവരെ. വല അമ്മത്തുൻ, തീർച്ചയായും ഒരു അടിമ സ്ത്രീയാണ്, മുഅ്മിനത്തുൻ, സത്യവിശ്വാസിനിയായ അടിമ സ്ത്രീയാണ്, ഖൈറുൻ, ഉത്തമം, മിൻ മുശ്രിഖത്തിൻ, ബഹുദൈവ വിശ്വാസിനിയേക്കാൾ. വലോ അജബത്കും, ആ ബഹുദൈവ വിശ്വാസിനി നിങ്ങളിൽ കൗതുകം ജനിപ്പിച്ചാലും. വലാ തുങ്കിഹു, നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യരുത് നിങ്ങളുടെ പെൺമക്കളെ, അൽ മുശ്രിക്കീന, ബഹുദൈവാരാധകർക്ക്, അവിശ്വാസികൾക്ക്. ഹത്ത യുഅ്മിനു, അവർ സത്യവിശ്വാസം കൈക്കൊള്ളുന്നത് വരെ. വല അബ്ദും മുഅ്മിനുൻ, സത്യവിശ്വാസിയായ ഒരു അടിമയാണ്, ഖൈറും മിൻ മുശ്രിക്കിൻ, ബഹുദൈവവാദിയേക്കാൾ ഉത്തമൻ. വലോ അജബക്കും, ആ ബഹുദൈവവാദി നിങ്ങളിൽ കൗതുകം ജനിപ്പിച്ചാലോ. ഉലാഇക്ക, അക്കൂട്ടം, യദ്ഊന, അവർ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു, ഇല നാർ, നരകത്തിലേക്ക്. വല്ലാഹു യദ്ഊ, അല്ലാഹു തആല വിളിക്കുന്നു, ക്ഷണിക്കുന്നു, ഇലൽ ജന്നത്തി വൽ മഗ്ഫിറ, സ്വർഗത്തിലേക്കും പാപമുക്തിയിലേക്കും, ബിഇദ്നിഹി, തന്റെ അനുമതിയാൽ. വയുബയ്യനു ആയാത്തിഹി, അവൻ അവന്റെ സൂക്തങ്ങൾ വിശദീകരിക്കുന്നു, ലിന്നാസ്, ജനങ്ങൾക്ക്, ലഅല്ലഹും യതദക്കറൂൻ, അവർ ഉത്ബുദ്ധരാകാൻ വേണ്ടിയിട്ട്. 221 ആയത്തിലെ ചില ആശയങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. അതിൽ ഒന്ന്, പുരുഷനെ കുറിച്ച് വിവാഹം കഴിക്കുക എന്ന പ്രയോഗമാണ് നടത്തിയത്, നക്കഹ, അയാൾ വിവാഹം കഴിക്കുന്നു എന്നാണ്. സ്ത്രീയെ കുറിച്ച് പറഞ്ഞപ്പോ വിവാഹം കഴിപ്പിക്കുക എന്ന് പ്രയോഗിച്ചു, അങ്കഹ എന്ന വാക്കാണ് ഉപയോഗിച്ചു. അപ്പൊ സ്ത്രീക്ക് സ്വയം വിവാഹം സാധ്യമല്ല എന്നൊരാശയം അതിൽ വരുന്നു. വലിയ രക്ഷകർത്താവ് ഉണ്ടാകണം, രക്ഷകർത്താവ് അല്ലെങ്കിൽ ഗവൺമെന്റ് അവരുടെ രക്ഷകർത്താവായിരിക്കണം. വലിയ നിർബന്ധമാണ് എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. എന്നാൽ സ്ത്രീ സ്വയം വിവാഹം നടത്തിയാലും സാധുവാകും എന്ന് ഹനഫി മദ്ഹബിന്റെ വീക്ഷണം. രണ്ടാമതൊരു ആശയമുള്ളത്, ഈ ആയത്തിന് ആദർശപരവും രാഷ്ട്രീയവുമായ പശ്ചാത്തലം ഉണ്ട് എന്നതാണ്. ആദർശപരം നമ്മൾ വിശദീകരിച്ചു. മറ്റൊന്ന്, മദീനയിലെ മുസ്ലിം സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അറേബ്യൻ മുശ്രിക്കുകൾ തക്കം പാർത്ത് കഴിയാണ് അവിടെ. അതിനാൽ ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച അവിശ്വാസികളായ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ വിശ്വാസവും പിന്നെ പിന്നെ ദുർബലമാവും. ഇപ്പൊ നമ്മൾ കാണുന്നില്ല ഇസ്രയേലിയർക്ക്, അതുപോലെ ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യത്തിനൊക്കെ സംഭവിച്ചത് അതാണ്. ആദർശ വിശുദ്ധി നഷ്ടപ്പെട്ടു. അങ്ങനെ അവര് ബഹുദൈവവാദികളെ ഇണകളായി സ്വീകരിച്ചപ്പോൾ ഇസ്ലാമും അതുപോലെ തന്നെ ബഹുദൈവത്വവും ചേർത്ത് സങ്കര മതങ്ങൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് മുഗൾ രാജാക്കന്മാർ. ഇതുതന്നെയാണ് അറബ് നാടുകളിലൊക്കെ ഉണ്ടല്ലോ രാഷ്ട്രീയ ശക്തിയൊക്കെ ചോർത്തിക്കളയുന്നതിന്റെ പിന്നില്. ജൂതക്രൈസ്തവ വനിതകളെ അതുപോലെ മറ്റുള്ളവരൊക്കെ വിവാഹം കഴിക്കുമ്പോൾ ആ ഒരു ആദർശ പ്രതിബദ്ധത തന്നെ നഷ്ടപ്പെട്ടു പോകുന്നത് കാണാം. അപ്പൊ ആ നിലയ്ക്ക് രാഷ്ട്രീയമായ കാരണങ്ങൾ കൂടി ഇതിന്റെ പിന്നിൽ ഉണ്ടെന്ന് ഖുർആൻ വ്യാഖ്യാനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരു വിഷയമുള്ളത്, വയസ്കലൂനക്കാനിൽ എത്താമ, അനാഥ സംരക്ഷണം എന്നൊരു വിഷയം പറഞ്ഞല്ലോ, അതോട് ചേർത്തുകൊണ്ടും ഈ വിവാഹ നിയമത്തെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ചിലർ ചോദിച്ചിരുന്നു, അനാഥ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മാതാക്കളെ കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചിരുന്നു. സൂറത്തു നിസായിൽ അത് സംബന്ധമായ പരാമർശം വരുന്നുണ്ട്. അങ്ങനെയാകാം നല്ല ഉദ്ദേശത്തിൽ അനാഥ മക്കളെ സംരക്ഷിക്കാൻ അവരുടെ ഉമ്മമാരെ കൂടി കല്യാണം കഴിക്കാം. പക്ഷെ ആ ഉമ്മമാർ എന്തായിരിക്കണം? അവര് സത്യവിശ്വാസിനികളായിരിക്കണം എന്ന കണ്ടീഷനാണ് ഇതിൽ വരുന്നത്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് രണ്ട് അവതരണ പശ്ചാത്തല സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന്, മർസദുൽ ഗനവി എന്ന ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മക്കയിലേക്ക് അയച്ചു. എന്തിനാ അയച്ചത്? മക്കയിൽ പെട്ടുപോയ ചില മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ട് മദീനയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആലോചന നടത്താനാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. മർസദ് എന്നാണ് സഹാബിയുടെ പേര്. അങ്ങനെ അദ്ദേഹം മക്കയിലേക്ക് പോയി അവിടെയുള്ളവരായിട്ട് ചർച്ച നടത്താൻ. അങ്ങനെ മക്കയിൽ മർസദ് റളിയല്ലാഹു എത്തിയപ്പോ അവിടെ അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലത്തെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഹിജ്റക്കൊക്കെ മുമ്പ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു ബന്ധമാണ്. അനാഖ എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. അവര് സുന്ദരിയായിരുന്നു. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു സൗഹൃദമാണ്. അനാഖ വന്നിട്ട് മർസദിനോട് ചോദിക്കാണ്, താങ്കൾക്ക് എന്നെ വിവാഹം കഴിച്ചുകൂടെ എന്ന്. അപ്പൊ മർസദ് എന്താ പറഞ്ഞത്? ഇസ്ലാം നമുക്കിടയിൽ മറയിട്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാതെ തീരുമാനമെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മർസദ് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. ആദർശ വിശുദ്ധി വളരെ പ്രധാനമാണ്. മറ്റൊരു സംഭവം, അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു, എന്ന മഹാനായ സ്വഹാബി ഒരിക്കൽ തന്റെ അടിമ സ്ത്രീയോട് ഏതോ കാര്യത്തിൽ കോപിച്ചിട്ട് അവരുടെ മുഖത്തടിച്ചുപോയി. പിന്നീട് അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം ഉണ്ടായി. അങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് സങ്കടം പറഞ്ഞു. ഒടുവിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, അവരെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് വിവാഹം കഴിക്കണം. അങ്ങനെ വിവാഹം കഴിച്ചു. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ ആക്ഷേപം പറഞ്ഞു, കളിയാക്കി പറഞ്ഞു. എന്താ പറഞ്ഞത്? ആ അടിമ സ്ത്രീയെ വേളി കഴിച്ചതും പോകുന്നത് കണ്ടോ? അപ്പൊ അടിമ സ്ത്രീയെ വിവാഹം കഴിക്കൽ എന്താ മോശ ഏർപ്പാടാണോ? അല്ലല്ലോ. ഒരുപക്ഷെ ഈ ആയത്തിലൂടെ കടന്നു പോകുമ്പോ നമുക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും, അവിശ്വാസിനിയെക്കാളും നല്ലത് അടിമ സ്ത്രീയെ കല്യാണം കഴിക്കുന്ന, അപ്പൊ അവരെ ഒന്ന് തരംതാഴ്ത്തിയതല്ലേ എന്ന് തോന്നും. അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടിമ സ്ത്രീയെ വിവാഹം കഴിക്കൽ ഒട്ടും ദോഷകരമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. കുലമഹിമയെക്കാൾ പ്രധാനം ആദർശ ബോധമാണ് എന്ന് വെളിപ്പെടുത്തലാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നാണ് നാം പ്രത്യേകിച്ച് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഈ ആയത്ത് സവിശേഷമായ വ്യത്യസ്തമായ ആശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് അല്ലാഹു തആല 222-ാമത്തെ ആയത്തില് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രത്യേകിച്ച് വനിതകളുടെ പ്രകൃതിപരമായ ഒരവസ്ഥയിൽ എന്താണ് ഇസ്ലാമിന്റെ വിധി എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് പറയാൻ പോകുന്നത്. വയസ്അലൂനക്കാനിൽ മഹീദ്, വീണ്ടും യസ്അലൂനക്ക വരുന്നു ആറാമത്. വയസ്അലൂനക്ക, അവർ താങ്കളോട് ചോദിക്കുന്നുവല്ലോ. അനിൽ മഹീദ്, മാസമുറയെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. ഹാല യഹീദു എന്ന വാക്കിന് ശ്രവിക്കുക എന്നാണ് അർത്ഥം. ചോദ്യവും മറുപടിയും വരാണ്. ഋതുമതിയോടുള്ള സമീപനം എന്തായിരിക്കണം? അത് അവരുമായുള്ള ശാരീരിക ബന്ധം മാത്രമല്ല അവിടുത്തെ വിഷയം, മറിച്ച് അത് എല്ലാ ദൈവിക മതങ്ങളും പൊതുവെ വിലക്കിയിട്ടുണ്ട്. ശാരീരിക ബന്ധം എല്ലാ ദൈവിക മതങ്ങളും വിലക്കിയിട്ടുണ്ട്. അറബികൾക്കിടയിലും അങ്ങനെ ഒരു ആചാരം നിലനിൽക്കുന്നുണ്ടായിരുന്നു, ആർത്തവ ഘട്ടത്തിൽ ശാരീരിക ബന്ധം പാടില്ല. എന്നാൽ അവരുമായുള്ള സാമൂഹിക ഇടപെടലിൽ ഇസ്ലാമിന്റെ സമീപനം എന്താണ്? അന്ന് പല വീക്ഷണങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ബന്ധവും പാടില്ല, അവര് ഒരേ വീട്ടിൽ ഒന്നിച്ച് താമസിക്കാൻ പോലും പാടില്ല, തീണ്ടാരി എന്നാണല്ലോ പറയാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പുറത്ത് വേറൊരു ഷെഡ് കെട്ടിയിട്ട് അവിടെ അവരെ താമസിപ്പിക്കണം. അവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കരുത്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെയുള്ള നിലപാട്. ജൂത സമൂഹവും അതുപോലെ നമ്മുടെ നാട്ടിലെ സവർണ ഹിന്ദുക്കളൊക്കെ അവർക്ക് താമസിക്കാൻ പ്രത്യേക ഇടം ഉണ്ടാക്കാറുണ്ടായിരുന്നു, അവരെ തീണ്ടാരി എന്ന് വിളിച്ചിരുന്നു. ഇവിടെ പ്രകൃതി മതമായ ഇസ്ലാം എല്ലാ കാര്യത്തിലും സന്തുലിത നിലപാടാണല്ലോ, എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്നാണ് സ്വഹാബിമാർ ഈ വിഷയത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. വയസ്അലൂനക, അവർ താങ്കളോട് ചോദിക്കുന്നുവല്ലോ. അനിൽ മഹീദ്, ആർത്തവ ഘട്ടത്തെ കുറിച്ച്, മാസമുറയെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നുവല്ലോ. കുൽ, പറയൂ. ഹുവ, അത്, ആ അവസ്ഥ. അതൻ എന്താണ്? അതൊരു പീഡാവസ്ഥയാണ്. അതൻ പ്രയാസകരമായ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ്. അതില് ശാരീരിക അസ്വസ്ഥതയുണ്ട്, അവർക്ക് മാനസികമായ അസ്വസ്ഥത ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ച് വൈദ്യശാസ്ത്രവും മനഃശാസ്ത്രവും പറയുന്നുണ്ട്. അതിനാൽ ശാരീരിക ബന്ധം ആരോഗ്യത്തിന് തന്നെ ഒരുപക്ഷെ ഹാനികരമാവാൻ ഇടയുണ്ട് എന്ന നിലപാട് ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനാൽ ആ നിലയ്ക്കുള്ള ബന്ധം പാടില്ല എന്ന് ഓർത്താണ്. ഹുവ അവൻ, ഫഅതസിലു, ഇഅതസല, അകന്നു നിന്നു. ഇഅതസിൽ, നീ അകന്നു നിൽക്കൂ. ഇഅതസിലു, നിങ്ങൾ അകന്നു നിൽക്കൂ. അന്നിസാ, ആ സ്ത്രീകളോട് അഥവാ ഭാര്യമാരോട്. ഫിൽ മഹീദ്, ആർത്തവ ഘട്ടത്തിൽ, മാസമുറ വേളയിൽ അവരിൽ നിന്ന് അകന്നു നിൽക്കുക അഥവാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫഅതസിലു നിസാ ഫിൽ മഹീദ്, എന്നാൽ ശാരീരിക ബന്ധമല്ലാത്ത രൂപത്തിലുള്ള ഇടപെടലുകൾ എല്ലാം ആകാവുന്നതാണ് എന്ന് ഉണർത്തുന്നു. വലാ തഖ്റബു, നിങ്ങൾ സമീപിക്കരുത് ഹുന്ന, അവരെ. ഹത്തായത്തുഹുർന, അവർ ശുദ്ധിയാകുന്നത് വരെ. ഹത്തായത്തുഹുർന, അവർ ശുദ്ധിയാകുന്നത് വരെ നിങ്ങൾ അവരെ ശാരീരികമായിട്ട് സമീപിക്കരുത്. എന്താണ് ഹത്തായത്തുഹുർന, ശുദ്ധിയാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ രക്തസ്രാവം നിലക്കുന്നത് വരെ എന്ന് മാത്രമല്ല, പിന്നെ എന്താണ്? ഇസ്ലാം നിർദ്ദേശിച്ച രൂപത്തിൽ നിർബന്ധമായ ഒരു കുളി അവിടെ അനിവാര്യമാണ്. ആ നിലയ്ക്ക് കുളിച്ച് ശുദ്ധിയാവുക എന്നുകൂടി ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. കുളിച്ച് ശുദ്ധിയാവുന്നത് വരെ നിങ്ങൾ അവരെ സമീപിക്കരുത് എന്നാണ് ഹത്തായത്തുഹുർന എന്ന പ്രയോഗത്തിന്റെ ഉദ്ദേശം. അല്ലാതെ രക്തസ്രാവം നിലക്കുക എന്ന് മാത്രമല്ല, അത് സംബന്ധമായ കർമ്മശാസ്ത്ര വിധി വളരെ വ്യക്തമായി തന്നെ വന്നിട്ടുണ്ട്. അത് നിർബന്ധമായി നിർവഹിക്കേണ്ട കൂടിയാണ്. അതിനുശേഷമേ അവർക്ക് നമസ്കാരവും മറ്റ് ഇബാദത്തുകളിലൊക്കെ ഇടപെടാൻ സാധിക്കുകയുള്ളൂ എന്നും മനസ്സിലാക്കണം. തുടർന്ന് പറയാണ് ഫഇദ തതഹ്ഹറന, അങ്ങനെ അവർ ശുദ്ധിയായാൽ ഫത്തു അതായത്തി വന്നു അഥവാ സമീപിച്ചു, ഫത്തു നിങ്ങൾ സമീപിച്ചു കൊള്ളുക ഹുന്ന അവരെ, മിൻ ഹൈസു അമറക്കുമുള്ള, ഹൈസു എങ്ങനെയാണോ അങ്ങനെ, മിൻ ഹൈസു അമറക്കും അമറ കൽപ്പിച്ചു, അമറക്കും നിങ്ങളോട് കൽപ്പിച്ചു അള്ളാഹു, അള്ളാഹു നിങ്ങളോട് എങ്ങനെ കൽപ്പിച്ചുവോ അങ്ങനെ നിങ്ങൾ അവരെ സമീപിച്ചോളൂ. എന്താണ് മിൻ ഹൈസു അമറക്കുമുള്ള എന്ന് പറയുമ്പോ, അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ച പോലെ എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായിട്ട് നൈസർഗികമായ ഒരു ബോധമുണ്ടല്ലോ മനുഷ്യനിൽ ശാരീരിക ആവശ്യ പൂർത്തീകരണത്തിന്. ഉദാഹരണത്തിന് ഭക്ഷണം, വിശക്കുമ്പോ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നു, അവിടെ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് ഹലാലും തയ്യിബും ആയിരിക്കണം. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ പ്രകൃതിപരമായ ശാരീരികമായ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരെ സമീപിക്കാം പ്രകൃതിപരമായ രൂപത്തിൽ. അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ കൂടുതലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് അത് പ്രകൃതിപരമായ ഒരു കാര്യമാണ്, അത് അതിൻ്റെതായ ക്രമത്തിലാണ് സംഭവിക്കുക. അത് പ്രത്യേകമായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ, ലൈംഗിക വിദ്യാഭ്യാസം എന്ന രൂപത്തിൽ പഠിപ്പിക്കപ്പെടേണ്ടതാണോ? അതുപോലെ കെട്ടിക്കടകളിലൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള മാസികകൾ തൂങ്ങിക്കിടക്കുന്നത് കാണാം. അതിലൂടെയൊക്കെയും വെളിപ്പെടുത്തപ്പെടേണ്ടതാണോ ഈ സ്വകാര്യത, മനുഷ്യന്റെ സംസ്കാരം എന്ന് പറയുന്ന പവിത്രമായ ഉന്നതമായ മൂല്യങ്ങളെ ഇങ്ങനെ പരസ്യപ്പെടുത്തിയിട്ട് അത് മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടതുണ്ടോ എന്നതൊക്കെ ആലോചിക്കേണ്ട ഗുരുതരമായ മറ്റൊരു വിഷയമാണ്. ഏതായാലും ഇവിടെ മിൻ ഹൈസു അമറക്കുമുള്ള എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായ രൂപത്തിൽ ആണ് നിങ്ങൾ അവരെ സമീപിക്കേണ്ടത് എന്ന് ഉണർത്തുന്നു. അതിൽ സ്നേഹപ്രകടനങ്ങളും അതുപോലെ തന്നെ പരസ്പര സഹകരണവും എല്ലാം അത് ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. പരസ്പരം മനസ്സറിഞ്ഞ് സന്ദർഭവും സാഹചര്യവും പരിഗണിച്ചുകൊണ്ടായിരിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, യുഹിബ്ബു അവൻ സ്നേഹിക്കുന്നു, അത്തവാബീൻ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അവനിലേക്ക് മടങ്ങുന്നവരെ, വയുഹിബ്ബു അവൻ സ്നേഹിക്കുന്നു, അൽ മുതതഹിരീൻ വിശുദ്ധരായ ശുദ്ധിയുള്ള ആളുകളെയും. രണ്ടും രണ്ട് തരത്തിലുള്ള ശുദ്ധിയാണ് അല്ലെ. ഒന്ന് മാനസികമാണ്, ആന്തരികമാണ് തൗബ. നേരത്തെ നിങ്ങൾക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചവൻ അതൊക്കെ പുറത്തു തരും, നിങ്ങളെ തിരുത്തുക എന്ന ഉദ്ദേശമാണ്. അതേപോലെ തന്നെ ശാരീരിക ശുദ്ധിയുടെ കാര്യത്തിലും നല്ല ജാഗ്രത വേണം. ഇസ്ലാം തൊഹാറത്ത് ശുദ്ധിയെ ഏറ്റവും പരിഗണിക്കുന്ന ദീനാണ്. ഇതുകൊണ്ടാണല്ലോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെയും ശുദ്ധിയുടെ അധ്യായത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈമാനിന്റെ പകുതിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, യുഹിബ്ബു തവ്വാബീൻ തൗബ ചെയ്യുന്നവരെ, പശ്ചാത്തപിക്കുന്നവരെ സ്നേഹിക്കുന്നു, വയുഹിബ്ബുൽ മുതതഹിരീൻ ശുദ്ധിയുള്ളവരെയും സ്നേഹിക്കുന്നു. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്നർത്ഥം. വയസ്തലൂനക, അവർ താങ്കളോട് വീണ്ടും ചോദിക്കുന്നുവല്ലോ, അനിൽ മഹീൽ മാസമുറ കാലത്തെ കുറിച്ച്, കുൽ പറയുക, ഹുവ അത് അതൻ ഒരു പീഡാവസ്ഥയാണ്, പ്രയാസകരമായ അവസ്ഥയാണ്, ഫ അതിനാൽ ഇഅ്തസിലു നിസാഅ നിങ്ങൾ സ്ത്രീകളെ അകന്നു കഴിയുക, ഫിൽ മഹീദ് ആർത്തവഘട്ടത്തിൽ, വലാ തഖ്റബൂഹുന്ന നിങ്ങൾ അവരെ സമീപിക്കരുത് ശാരീരിക ബന്ധത്തിന്, ഹത്താ യതുഹുർന അവർ കുളിച്ച് ശുദ്ധിയാകുന്നതുവരെ, ഫഇദാ തതഹ്ഹർന അങ്ങനെ അവർ ശുദ്ധിയായാലോ, ഫത്തൂഹുന്ന നിങ്ങൾ അവരെ സമീപിച്ചു കൊള്ളുക, മിൻ ഹൈസു അമറക്കുമുള്ള അള്ളാഹു താല നിങ്ങളോട് എങ്ങനെയാണോ പ്രകൃതിപരമായിട്ട് അവരെ സമീപിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചത്, ആ ഒരു പ്രകൃതി ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സമീപിച്ചു കൊള്ളുക. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, യുഹിബ്ബു തവ്വാബീൻ തൗബ ചെയ്യുന്നവരെ അവൻ സ്നേഹിക്കുന്നു, വയുഹിബ്ബുൽ മുതതഹിരീൻ ശുദ്ധിയുള്ളവരെയും അല്ലാഹു താല സ്നേഹിക്കുന്നു. ഈ ആയത്തുകളിലൂടെ നമ്മൾ ദാമ്പത്യ കുടുംബ നിയമങ്ങളിലേക്ക് പ്രവേശിക്കാൻ, അതിനാൽ കൂടുതൽ തഫ്സീറുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ നിലയ്ക്കുള്ള ചർച്ചകളും അന്വേഷണങ്ങളും കൂടുതലായി നടത്താൻ ശ്രമിക്കണം. പ്രത്യേകിച്ചും കുടുംബ രംഗം താളം തെറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനെ ഭദ്രമാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാവണം. പഠിച്ചതമ്പുരാൻ നമ്മുടെല്ലാം കുടുംബത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ എല്ലാവിധ നന്മകളിലൂടെയും ദീനിന്റെ യഥാർത്ഥ മുഖം പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. നിന്റെ ദീനിന്റെ നിയമവ്യവസ്ഥകൾ യഥാവിധി പാലിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബെ. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം സന്തോഷകരമാക്കി മാറ്റണേ റബ്ബെ. പടച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങളിൽ പലരും രോഗികളാണ്, പ്രയാസമനുഭവിക്കുന്നവരാണ്. എല്ലാവർക്കും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. ചെറിയൊരു കുട്ടി രോഗാവസ്ഥയിലാണ്, ഓപ്പറേഷന് വിധേയമാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. പടച്ചവനെ, ആ കുഞ്ഞിന് എല്ലാ അർത്ഥത്തിലും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. പൂർണ്ണ സിഹത്തോടുകൂടി ആഫിയത്തോടു കൂടിയിട്ട് കുടുംബത്തിലേക്ക് തിരിച്ചെത്തുവാൻ, നേരത്തെ ഉള്ളതിനേക്കാൾ സന്തോഷത്തിൽ കുടുംബത്തോടൊപ്പം കഴിയുവാൻ ആ കുഞ്ഞിന് നീ തൗഫീഖ് നൽകണേ റബ്ബെ. പടച്ചവനെ, പല വിധത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരാണ് ഞങ്ങൾ. പരീക്ഷണങ്ങളെ ഈമാൻ കൊണ്ടും സബ്ർ കൊണ്ടും മറികടക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. നാളെ നിന്റെ ജന്നാത്തിൽ ഞങ്ങളെയും അവരെയും ഒരുമിച്ച് ചേർക്കണേ നാഥ. ഞങ്ങളുടെ മക്കൾക്ക് നല്ല ഇണകള് നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. അവര് വിവാഹ പ്രായമെത്തി നിൽക്കുന്ന അവസ്ഥയിൽ പടച്ചവനെ, ദീനീ ബോധമുള്ള ഇണകളെ നൽകി അവരെ നീ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തന്നെ റബ്ബെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله